Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
എന്താണ് മൂലാജ്ഞാനം നശിച്ചിരുന്നത്? ആത്മാവിനെ അറിയുന്നില്ല എന്നുള്ള അജ്ഞാനം, അതിനാണ് മൂലാജ്ഞാനം എന്ന് പറയുന്നത്. ഞാൻ എന്റെ സ്വരൂപം എന്താണെന്ന് ധരിക്കുന്നില്ല എന്നുള്ള അജ്ഞാനം അത് നശിച്ചിരിക്കുന്നു. അതിന്റെ കാര്യമായി വരുന്ന വിദ്യ അഹന്ത മമത ഇതെല്ലാം നശിച്ചിരിക്കുന്നു. ആ അഹന്ത മമത കൊണ്ടുവരുന്ന കാമം ഇച്ഛ, അതിനെ തുടർന്ന് വരുന്ന കർമ്മങ്ങൾ അതെല്ലാം നശിച്ചിരിക്കുന്നു. ഇന്ന് തത്വജ്ഞാനം കാണപ്പെടുന്നതോ അത് കേവല നശിച്ചതിന്റെ ഛായ, അതിന്റെ നിഴല് മാത്രം, അത് കേവല പ്രതീതി മാത്രം, അല്ലാതെ പരമാർത്ഥത്തിലില്ല. അതുകൊണ്ട് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം സ്വരൂപ പ്രച്ഛിപനമെന്ന് പറയുന്നില്ല. എന്നാലും ഉറക്കത്തിൽ നിന്ന് ഉണരുന്നില്ലേ, ഇനി ഉറങ്ങുന്നെങ്കിൽ തന്നെ അവിടെ അജ്ഞാനം വേണ്ടേ എന്ന് ചോദിച്ചു. പറയുന്നു ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു. നിങ്ങളെ ഉറങ്ങാൻ പറ്റും അജ്ഞാനമില്ലാതെ? അതിനു വേണ്ടിയിട്ടാണ് ഈ ചർച്ചയെല്ലാം. ഒരു അജ്ഞനെ സംബന്ധിച്ച്, ആത്മബോധമില്ലാത്തവനെ സംബന്ധിച്ച് ഈ പറയുന്ന സ്വരൂപ സമ്പത്തേക്ക് വേണ്ടി ഉറങ്ങേണ്ടി വരും. ഉറങ്ങിയാലേ ആ സ്വരൂപത്തിൽ നമ്മളിഞ്ഞ് തഥാ സമ്പന്ന പോയി ആ അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ സ്വരൂപത്തിൽ. ആശയം തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം സ്വരൂപസ്ഥിതിക്ക് വേണ്ടി ഉറങ്ങേണ്ട കാര്യമില്ല. ഉറങ്ങിയെന്തായാലും സ്വരൂപത്തിൽ. അതുകൊണ്ടാണ് പറയുന്നത് ശോകത്തിന്റെ ഭാരം തരണം ചെയ്തു കഴിഞ്ഞു. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം സ്വരൂപസ്ഥിതി ജാഗ്രത, ജാഗ്രത തന്നെയാണ് സ്വരൂപസ്ഥിതി. അതുകൊണ്ട് അജ്ഞനെ പോലെ സ്വരൂപസ്ഥിതിക്ക് വേണ്ടി സുഷുപ്തി പോകേണ്ട കാര്യമില്ല. ജാഗ്രത തന്നെ സ്വരൂപസ്ഥിതി. അപ്പൊ അവിടെ സ്വരൂപ പ്രച്ഛേപനം സംഭവിക്കുന്നില്ല. നമ്മൾ വേറൊരവസ്ഥയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് പറയുന്നത് സ്വരൂപ പ്രച്ഛേപനം. അത്തരത്തിലുള്ള ഒരു ഗതാഗതമില്ലെങ്കിൽ, സ്വരൂപസ്ഥിതിയിലാണെങ്കിൽ പിന്നീട് പോയിട്ട് അവിടെ നിന്ന് മാറി മാറിപ്പോവുക അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ജാഗ്രത്തിൽ തന്നെ സ്വരൂപസ്ഥിതി. എന്തുകൊണ്ട് ജാഗ്രത്തിൽ സ്വരൂപസ്ഥിതി വരുന്നു, സുഷുപ്തിയിൽ പോകേണ്ട ആവശ്യമൊന്നുകൊണ്ട് വരുന്നില്ല? അന്ന് ജാഗ്രത്തിൽ ഈ ബീജത്തെ നശിപ്പിച്ചു. സ്വരൂപസ്ഥിതിക്ക് തടസ്സം ഉണ്ടാക്കുന്ന ബീജത്തെ ജാഗ്രത തന്നെ നശിപ്പിച്ചു. അതുകൊണ്ട് ജാഗ്രത തന്നെയാണ് സ്വരൂപസ്ഥിതി. അതുകൊണ്ട് ഇവിടെ പറയുന്ന തരത്തിലുള്ള പ്രച്ഛേപനം, സ്വരൂപ പ്രച്ഛേപനം സംഭവിക്കുന്നില്ല. എന്നാലും ഒരു ചോദ്യം അവശേഷിക്കും, എന്നാലും അജ്ഞാനമില്ലാതെ എങ്ങനെ ഉറങ്ങും? എന്തുകൊണ്ട് അങ്ങനെ ഒരു സംശയം വരുന്നത്? ഒരു അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അജ്ഞാനം കൊണ്ടേ അവന് ഉണരാൻ പറ്റും. അവൻ ഉണരുന്നത് അവിദ്യയിലാണ്. അതാണ് അവിദ്യ, അവിദ്യ കാമകർമ്മം എന്ന് പറയുന്നത് ഈ ജാഗ്രതത്തിനെയാണ്. അപ്പൊ അജ്ഞാനം കൊണ്ട് മാത്രം ഉണരാൻ കഴിയുന്ന ഒരുവന് അജ്ഞാനമില്ലാതെ ഉറങ്ങുന്നതിനെ കുറിച്ച് സങ്കല്പിക്കാൻ പറ്റത്തില്ല. കാരണം അവന് ഉറങ്ങണമെങ്കിലും ഉണർന്നിരിക്കണമെങ്കിലും അജ്ഞാനം വേണം, അതെല്ലാം സാധ്യം. അജ്ഞാനം കൂടാതെ ഒരാൾക്ക് ഉണർന്നിരിക്കാമെങ്കിൽ അജ്ഞാനം കൂടാതെ ഉറങ്ങാനും പറ്റും. പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്യണം? അജ്ഞാനം കൂടാതെ ഉണർന്നിരിക്കും, അത് നടക്കുന്ന കാര്യമാണ്. അതിനാണ് ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത്. ജ്ഞാനനിഷ്ഠയിൽ അയാൾ ഉണർന്നിരിക്കുന്നത് അജ്ഞാനം കൂടാതെ. എങ്ങനെ സംഭവിക്കും? കാരണം ഇവിടെ അയാളെല്ലാം ലോകത്തെ പ്രപഞ്ചത്തെ എല്ലാം അറിയുന്നില്ല. അയാളിൽ തത്വജ്ഞാനം ഇച്ഛ കാണുന്നുണ്ട്, കർമ്മം കാണുന്നുണ്ട്, അപ്പൊ അയാൾ അജ്ഞാനം കൂടാതെ ഉണർന്നിരിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ആ മൂലാജ്ഞാനം, ആ മൂലാജ്ഞാനം കൊണ്ടുവരുന്ന അവിദ്യ, അതായത് അഹന്താമങ്ങൾ, അത് പ്രേരിപ്പിക്കുന്ന, അതുകൊണ്ട് വരുന്ന കാമവീച്ഛ, അതുകൊണ്ട് വരുന്ന കർമ്മം, ഇതില്ല തത്വജ്ഞനൻ. അതുകൊണ്ടാണ് തത്വജ്ഞനൻ കാണപ്പെടുന്ന അവിദ്യാകാമകർമ്മങ്ങൾ കേവലം നിഴലാണ്. ഗീതാ ഭാഷയെ തന്നെ ഭാഷകാർ വ്യക്തമായി കേവലം നിഴലെന്ന് പറയാം. അതിനെ വിശദീകരിക്കാൻ വേറെ വാക്കുകളില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, നിഴലെന്ന്. അത് നിഴലിനെ ബന്ധിക്കാൻ കഴിയും. അതുകൊണ്ട് തത്വജ്ഞൻ വാസ്തവത്തിലുള്ള ഈ അവിദ്യാകാമകർമ്മങ്ങൾ കൂടാതെ തന്നെ ജാഗ്രത സ്വരൂപസ്ഥിതനായിരിക്കുന്നത് കൊണ്ട് അത് സുഖത്തിലും സ്വരൂപസ്ഥിതൻ തന്നെ, സ്വപ്നത്തിലും സ്വരൂപസ്ഥിതൻ തന്നെ. ഏതുപോലെ ആത്മാവ് സദാ ഈ അവസ്ഥകളോടൊന്നും ഒരു ബന്ധമില്ലാതെ അവസ്ഥകൾക്ക് അതീതനായി നിത്യമുക്ത സ്വരൂപനായി ഇരുന്നിട്ടും അവന് സ്വരൂപച്ചവന് സംഭവിക്കുന്നു നമ്മൾ കരുതുന്നു, അതുപോലെ കരുതിയാണ്. ആത്മാവ് നിത്യശുദ്ധനല്ലേ, എന്നിട്ടും പറയുന്നു സുഖത്തിൽ പോകുന്നു, അവിടെ അവൻ അജ്ഞനായിരിക്കുന്നു, ജാഗ്രത വരുന്നു, എന്ന അഹന്തയ്ക്കും മമതയ്ക്കും അധീനനായിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ പരമാർത്ഥത്തിൽ നിത്യശുദ്ധമുക്തനായിരിക്കുന്ന ആത്മാവിനാണ് ഇതെല്ലാം പറയുന്നത്. ഈ പരമാർത്ഥത്തെ ബോധിക്കുന്നവനാണ് ജ്ഞാനി എന്ന് പറയുന്നത്. ജ്ഞാനിയെ സംബന്ധിച്ച് എപ്പോഴും പരമാർത്ഥം തന്നെ, ജാഗ്രത ആയാലും ശരി, സ്വപ്നമായാലും ശരി, സുഹൃത്തി ആയാലും ശരി, ആ പരമാർത്ഥ സ്ഥിതി തന്നെ ആയിരിക്കും. ഈ പരമാർത്ഥ ബോധം ഉള്ളത് കൊണ്ടാണ് ഒരാളെ ജ്ഞാനി എന്ന് പറയുന്നത്. ഈ പരമാർത്ഥ ബോധം ഉള്ളത് കൊണ്ടാണ് ഒരാളെ സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത് ആണ് ഒരു സംശയമുണ്ട്. സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്, അപ്പൊ ആ പരമാർത്ഥ ബോധമുള്ളത് കൊണ്ടാണ് ഒരാള് സ്ഥിതപ്രജ്ഞനായിരിക്കുന്നത്. അവിടെ ചിലരുടെ മനസ്സിൽ സംശയം വരുന്നുണ്ട്, അയാൾക്ക് സുഹൃത്തിയിലും സ്വരൂപസ്ഥിതനാവണമെങ്കിൽ അവിടെയും ഈ പരമാർത്ഥ ബോധം വേണ്ടേ? ഞാൻ വെറുതെ ജ്ഞാനികൾക്ക് അജ്ഞാനത്തെ ഉണ്ടാക്കുകയാണ്, സംശയങ്ങൾ ഉണ്ടാക്കുകയാണ്, അങ്ങനെ ചെല്ലുന്ന സംശയം. ഇവിടെ ഒരാൾ സ്വരൂപസ്ഥിതനായിരിക്കും, എന്തുകൊണ്ട്? അതൊക്കെ ആത്മബോധമുള്ളൂ. അങ്ങനെയാണെങ്കിൽ സുഷുതിയിലും സ്വരൂപസ്ഥിതനാണെന്ന് പറയുന്നത്, അവിടെ ആത്മബോധം വേണ്ടേ? ഇത് അജ്ഞന്റെ നിലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? സുഷുതി വേറെ, ജാഗ്രത വേറെ, സ്വപ്നം വേറെ എന്നുള്ള ബോധത്തിലൊന്നുമുണ്ട്. ഈ ബോധത്തിന്, ഈ ഭേദബോധത്തിന് കാരണമായിരിക്കുന്ന എന്താണ്? ആ മൂല അജ്ഞാനം. അപ്പൊ ആ മൂല അജ്ഞാനം നിലനിൽക്കുന്നതുകൊണ്ട് ഈ ഭേദബോധം വരുന്നത്. എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തിൽ ശബ്ദസ്പർശ രൂപരസ ഗന്ധ ഭേദ ബോധമുള്ളത്, അതുപോലെ ഈ അവസ്ഥകളിലും ഇത് മൂന്നവസ്ഥകൾ എന്നുള്ള ഭേദബോധം വരുന്നു. സ്വരൂപസ്ഥിതിനെ സംബന്ധിച്ചിടത്തോളം സ്വസ്വരൂപത്തിൽ ഭേദമില്ല. ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലെല്ലാം സ്വരൂപസ്ഥിതിയാണ്, അവിടെ ഭേദമില്ല. അതുകൊണ്ട് തന്നെ ആ ഭേദത്തെ ആശ്രയിച്ചുള്ള പ്രശ്നങ്ങളുമില്ല. സുഷുപ്തിയിൽ ബോധമുണ്ടോ, സുഷുപ്തിയിൽ അജ്ഞാനമുണ്ടോ, അതൊന്നുമില്ല. ആ ഭേദബോധങ്ങളെല്ലാം ഈ ജാഗ്രതയിൽ തന്നെ അവസാനിച്ചു. പിന്നീട് ബാക്കിയുള്ളതിനെല്ലാം കേവലം ഛായ, അത് സ്വപ്നമായാലും ശരി, സുഷുപ്തിയായാലും ശരി, ജാഗ്രത ആയാലും ശരി. അജ്ഞനുമായി താരതമ്യപ്പെടുത്തി പറയുമ്പോൾ എങ്ങനെ പറയും? ജാഗ്രത, അജ്ഞന്റെ ജാഗ്രത പോലെ ഒരു ജാഗ്രത, സുപ്തി ജീവ, അജ്ഞന്റെ സുഷുപ്തി പോലെ ഒരു സുഷുപ്തി, സ്വപ്നവർ, അജ്ഞന്റെ സ്വപ്നം പോലെ ഒരു സ്വപ്നം എന്നേ അതിനെ കുറിച്ച് പറയുന്നത്. എന്നാലും അതിനെ കുറിച്ചുള്ള സംശയം അങ്ങോട്ട് മാറുന്നില്ല. അതാണ് അജ്ഞാനത്തിന്റെ അടയാളം. അത് ജ്ഞാനം കൊണ്ടുള്ള അല്ലാതെ ഈ സംശയങ്ങൾ പൂർണ്ണമായും മാറത്തില്ല. അജ്ഞാനം ഉള്ളിടത്തോളം കാലം അതിന്റെ കാര്യമായ ഈ സംശയങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് എന്താണ് ഈ ബ്രഹ്മവിദ്യ അഗ്നി കൊണ്ട് അജ്ഞാനം നശിക്കുന്നു, മൂല അജ്ഞാനം നശിക്കുന്നു. അത് നശിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അയാൾ സദാ സ്വരൂപസ്ഥിതിയിലായതുകൊണ്ട് അയാൾക്ക് സ്വരൂപ ശിവനം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് സ്വരൂപസ്ഥിതിക്ക് വേണ്ടി ഉറങ്ങേണ്ട കാര്യമില്ല. ഈ പറയുന്നതാണ് പരമാത്മാക്കൾ ഉണർന്നിരിക്കുന്നതിലും നല്ല കൂടുതൽ ഉറങ്ങുന്നതല്ലേ നമ്മൾ ചോദിക്കും. കാരണം അവിടെ സ്വരൂപസ്ഥിതിയുണ്ട്. ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല. എന്റെ ചോദ്യമാണ്, നിങ്ങൾ പറയുന്നത് സുഷുപ്തിയാണ് വലിയ കേമമായിരിക്കുന്നത്, അവിടെയാണ് മുക്തി, അവിടെയാണ് സമ്പ്രസാദം, സമ്പ്രസന്നം. ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ തോന്നുന്നത് ഈ ശ്രവണ മനനങ്ങളൊക്കെ ചെയ്യുന്ന സമയം കൂടി ഉറങ്ങുക നമ്മൾ ചെയ്യുന്നവരെ. അത്രയും സമയം കൂടെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. എന്തുകൊണ്ടങ്ങനെ വരുന്നത്? കാരണം ഇവിടെ നമ്മൾ ധരിക്കുന്നു ആ സ്വരൂപസ്ഥിതി സുഷുപ്തിയിലേ ഉള്ളു, മറ്റുള്ളിടത്തില്ല. അങ്ങനെ ധരിക്കുന്നിടത്തോളം കാലം ഇത് ശരിയാണ്. ആ സമയം കൂടി ഉറങ്ങുക. ഇതിങ്ങനെ വിശ്വസിച്ച് ഉറങ്ങുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കുറെ മനസ്സിലാക്കിയിട്ട് സുഷുപ്തിയാണ് സ്വരൂപസ്ഥിതി എന്ന് മനസ്സിലാക്കിയിട്ട് കഴിയുന്നത്ര സമയം ഉറങ്ങുന്ന ഒരു സാമ്യം ഞാൻ കണ്ടു. എന്താ കാരണം? ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു സുഷുപ്തിയാണ് സ്വരൂപസ്ഥിതി. എന്താ നിങ്ങളിങ്ങനെ ഉറങ്ങുന്നത്? സുഷുപ്തിയാണ് സ്വരൂപസ്ഥിതി. അത് ശരിയാണ്, സുഷുപ്തിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 30-40 വർഷം മുമ്പ് ഒരു സാമ്യൊക്കെ ഉണ്ട്. പറഞ്ഞപ്പോ ഓർമ്മ വന്നത് കഴിയുന്നത്ര സമയം അയാൾ ഉറങ്ങും. എന്താണ് ഇത് അയാൾക്ക് പിടികിട്ടി? സുഷുപ്തിയാണ് സ്വരൂപസ്ഥിതി എന്നുള്ളത്. അതുകൊണ്ടിറങ്ങും. ഞാൻ ചോദിച്ചു, ശരി, അവിടെ ശ്രുതിയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കഴിയുന്നത്ര ഉറങ്ങണമെന്ന്? അക്കാര്യം പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഉറങ്ങുന്നത്? അത് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കും. പിന്നെ എല്ലാം വേദം പറയേണ്ട കാര്യമില്ല, നമുക്കും ബുദ്ധിയുണ്ടല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വരൂപസ്ഥിതി ആണ് സുഷുപ്തി. അതൊന്നും നമ്മൾ ഉറങ്ങുക. സ്വരൂപസ്ഥിതി സുഷുപ്തിയാണെങ്കിൽ പിന്നെ വേറൊന്നും ചെയ്യാനില്ല. വേറൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഉറങ്ങുക തന്നെ. അതാണ് ആത്മജ്ഞനെ ബോധ്യപ്പെടുത്താൻ വലിയ പ്രയാസമാണ്. വിപരീതം ഞാനും ഉണ്ടാവും. അവിടെയാണ് അജ്ഞാനം അവശേഷിക്കുന്നത്. അയാൾ മനസ്സിലാക്കി എന്താണ്? സ്വരൂപസ്ഥിതി സുഷുപ്തിയിലാണ്, അവിടെ നിന്ന് വരുന്നത് സ്വരൂപ പ്രത്യവനാണ് മനസ്സിലാക്കി. പക്ഷെ ഇത് മനസ്സിലാക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? ഇതെപ്പോഴാ മനസ്സിലാക്കുന്നത്? സുഷുപ്തിയിലാണോ? അല്ല, മനസ്സിലാക്കുന്ന ജാഗ്രതയിലാണ്. എന്തിനു മനസ്സിലാക്കുന്നു? ജാഗ്രതയിലെ സ്വരൂപസ്ഥിതിക്ക് വേണ്ടി. ജാഗ്രതയിലെ സ്വരൂപസ്ഥിതി കൈവന്നാൽ പിന്നെ സ്വരൂപസ്ഥിതിക്ക് വേണ്ടി ഉറങ്ങേണ്ട കാര്യമുണ്ട്. ജാഗ്രതയിൽ ആണ് ഈ ജ്ഞാനത്തിന് പ്രയോജനം. ഇപ്പൊ ജാഗ്രതത്തിലാണ് ഈ ജ്ഞാനത്തെ സമ്പാദിക്കേണ്ടത്, മറ്റൊരവസ്ഥയിൽ. ജാഗ്രതയിലത് നേടണം. അപ്പൊ ജാഗ്രത നേടിക്കഴിഞ്ഞാൽ പിന്നെ സുഷുപ്തി പോയി സ്വരൂപസ്ഥിതിയുടെ ആവശ്യമില്ല. സ്വരൂപ പ്രത്യവനം പിന്നെ സംഭവിക്കുന്നില്ല, ഒരവസ്ഥയിൽ സംഭവിക്കുന്നില്ല. പിന്നെ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അത് അജ്ഞന്റേതിന് സമമല്ല. അത് സ്വരൂപഭ്രംശം കൊണ്ട് സംഭവിക്കുന്നതല്ല ജാഗ്രത. സ്വരൂപസ്ഥിതി തന്നെ സംഭവിച്ചതാണ്. കാരണം ഈ കാര്യം വ്യക്തമാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ 40 കൊല്ലം മുമ്പ് കണ്ട സ്വാമി പോലെ ഇവിടെ എല്ലാവരും ഉറങ്ങാൻ തുടങ്ങി. ഇവിടെ ഒരു സ്വാമി വന്ന് പറഞ്ഞു തന്നു, സുസുക്തിയാണ് ശ്രേഷ്ഠം, അതുകൊണ്ട് ഉറങ്ങുക എന്ന് തെറ്റിദ്ധരിച്ചു പോകും. അതല്ല ഈ പറയുന്നതിന്റെ ഉദ്ദേശം. അദ്വൈതത്തിന് രണ്ടു തരത്തിലാണ്. ചിലപ്പോ ആ തത്വത്തെ വിശദമാക്കാൻ തന്നെ ശ്രമിക്കും, ഇന്നതാണ്. പക്ഷേ ഇവൻ തർക്കിക്കാൻ വന്നുകഴിഞ്ഞാൽ പിന്നെ അവിടെ കുതർക്കം തിരിച്ച്, കുതർക്കം കൊണ്ട് തന്നെ അവന്റെ മനസ്സിനടക്കും എന്നാണ്. അപ്പൊ അവിടെ തത്വത്തെ വിശദീകരിക്കാൻ ജാഗ്രത തന്നെ സംഭവിക്കണം. സ്വരൂപസ്ഥിതി സുഹൃത്തിൽ പോയി നേടുക അല്ല, അതിനാണ് ഉപദേശിക്കുന്നതല്ല. പിന്നെ സുഹൃത്തി പൊക്കോളും ജാഗ്രത, അല്ലെങ്കിൽ അവിടെ ആ ഭേദമില്ല. ജാഗ്രത സ്വപ്ന സുഹൃത്തി എന്നുള്ള ഭേദം ഇതെല്ലാം തന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജാഗ്രത സ്വപ്ന സുഹൃത്തികളെല്ലാം തന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് ജാഗ്രത ആയാലും സുഹൃത്തിയായാലും സ്വപ്നമായാലും ഒന്നുപോലെയാണ്. നമ്മൾ ജാഗ്രത സ്വപ്ന സുഷുപ്തി ഉടതര യാസംവിത് എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ അവിടെ ഭേദമില്ല. അവിടെ സുഷുപ്തിക്ക് പ്രാധാന്യമാണ്. ചിലര് സംശയിക്കുന്നു, പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നമ്മളെ സുഷുപ്തിയിൽ കൊണ്ടെത്തിക്കുകയാണ്. സുഹൃത്തിക്ക് എന്തോ സവിശേഷതയുണ്ട്, ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഇല്ലാത്ത യാതൊരു സവിശേഷതയും. സുഹൃത്തിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ട്, അത് ശ്രേഷ്ഠമാണെന്ന് പറയാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. മറിച്ച് എന്താണ്, ജാഗ്രത സ്വപ്ന സുഷുതിഷു സ്ഫുടതര സംവിത്. ജാഗ്രത സ്വപ്ന സുഷുതികളിൽ സ്ഫുടമായിരിക്കുന്ന സംവിധാനത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതിനങ്ങനെ പക്ഷഭേദമില്ല. സുഷുപ്തി ശ്രേഷ്ഠമാണ്, ജാഗ്രത മോശമാണ്, സ്വപ്നം മോശമാണ്, അങ്ങനെ ആ സംവിത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സംവിത്ത് തന്നെ സുഷുപ്തിയായിരിക്കുന്നു, ആ സംവിത്ത് തന്നെ ജാഗ്രത ആയിരിക്കുന്നു, അത് തന്നെ സ്വപ്നമായിരിക്കുന്നു, ഇതെല്ലാം ആയിരിക്കുന്നുണ്ട്. ഇത് മൂന്നുമായിരിക്കുന്നുണ്ട്, അതിനെ തുര്യൻ എന്നും പറയും. മൂന്നുമായിരിക്കുന്നു തുര്യൻ, മൂന്നിനെ നിലനിർത്തുന്നത് നമ്മൾ. ജാഗ്രതയിൽ നിൽക്കുന്നില്ല, സുഷുപ്തിയിലും പോയി ഉറങ്ങുന്നില്ല, സ്വപ്ന ലോകത്തിലും അല്ല, മറിച്ച് തുര്യനിലാണ്. അത് ജാഗ്രതത്തിന് സുഷുപ്തികളിൽ സ്ഫുടത. ആ സ്ഫുടതയ്ക്ക് വേണ്ടിയിട്ടാണ് ജാഗ്രതയിൽ ഇതിനെ ചർച്ച ചെയ്യുന്നത്, അല്ലാതെ ഉറങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. സുഷുപ്തി എന്ന് പറയുന്നത് ജാഗ്രതത്തിലിരുന്ന് ചർച്ച ചെയ്യുന്നത്. അത് ഈ രജ്ജുസർപ്പ ദൃഷ്ടാന്തം പറയുന്നത് പോലെ അതിനില്ലാത്ത പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ജാഗ്രതത്തിനില്ലാത്ത പ്രാധാന്യം അതിന് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ, ജാഗ്രതത്തിൽ ഇപ്പൊ ഇല്ലാത്തതും എന്നാൽ നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തതുമായ, അല്ലെങ്കിൽ നമ്മൾ ഓർക്കുന്നതുമായ ഒരു അവസ്ഥ, അതിനെ ഒരു ഉദാഹരണം പോലെ നിർദ്ദേശിക്കുന്നു എന്നേ ഉള്ളൂ. സുഷുപ്തി ജാഗ്രതത്തിനില്ലാത്ത ഒരു പ്രാധാന്യം അതിലില്ല. എന്തുകൊണ്ട്? ജാഗ്രതും സുഷുപ്തിയും സ്വപ്നവുമെല്ലാം ഒരു സംയുക്തത സംഭവിക്കുന്നു. പ്രാധാന്യം അതിനാണ്, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ ഉറക്കം കേമാണെന്നല്ല ഇവിടെ പറയും. പക്ഷെ ഈ ദൃഷ്ടാന്തത്തിലൂടെ, സ്വാനുഭവമായ ആ ദൃഷ്ടാന്തത്തിലൂടെ ഈ തത്വത്തെ വ്യക്തമാക്കുകയാണ് ഇവിടെ ജാഗ്രത. അത് പ്രത്യേകം മനസ്സിലാക്കും. ഈ തത്വത്തെ സ്ഫുടമാക്കുന്നത് സ്ഫുടതര സംവിത് എന്ന് പറയുന്നത് ജാഗ്രതത്തിലാണ്. എന്തുകൊണ്ട് തന്നെ ജാഗ്രതയിൽ വ്യക്തമാക്കുന്നു? കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ജാഗ്രതയിലാണ്. ദന്തവും മോക്ഷവും സ്വർഗവും നരകവും സുഷുപ്തിയും സ്വപ്നവും എല്ലാം ജാഗ്രതയിലാണ്. ജാഗ്രതയിലാണ് നമ്മളതിനെ കുറിച്ചെല്ലാം ചിന്തിക്കുന്നതും പ്രശ്നവും പരിഹാരവും എല്ലാം ജാഗ്രതയിലാണ്. മുഖ്യം ജാഗ്രത തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ അതിനെ കേവല ജാഗ്രതയായിട്ട് എടുക്കരുത്, അത് അജ്ഞനുമുണ്ട്. അതുകൊണ്ട് അവിടെ പറയുന്ന എന്താണ്, കൂടതര സംയുക്ത് എന്ന് പറഞ്ഞിരിക്കുന്ന അതാണ്. ആ സംയുക്ത് സ്വരൂപത്തിനാണ് ഇവിടെ പ്രാധാന്യം. ഇല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞതും ചിന്തിച്ചതും എല്ലാം അബദ്ധത്തിൽ ചെന്നിട്ടാണ്, ഉറക്കത്തിൽ ചെന്നിട്ടാണ്. ഉറങ്ങിയാൽ മതിയെന്ന് വിചാരിക്കും, അതുകൊണ്ട് പ്രശ്നം തീരത്തില്ല. കാരണം ഉറങ്ങിയാൽ വീണ്ടും ഉണരും, ഒരു സംശയവും ഉണർന്നാൽ വീണ്ടും പ്രശ്നം വരും, പ്രശ്നത്തിൽ പെട്ടുപോകും. അതാണ് ഇവിടെ ഭാഷ്യകാരം പറയുന്നതിന്റെ പരമമായ താല്പര്യം. മറിച്ച് ആ സ്വരൂപസ്ഥിതി, സ്വരൂപ പ്രക്ഷേപണം, ഈ രണ്ട് കാര്യങ്ങൾ ആശയക്കുഴപ്പം വരാൻ പാടില്ല. അല്ലെങ്കിൽ കാര്യം എളുപ്പമായി ഉറങ്ങിയാൽ മതി, സ്വസ്ഥം സുഖം. ചിലപ്പോൾ അതിനെന്തെങ്കിലും കൃത്രിമമായ മാർഗങ്ങളൂടെ അവലംബിച്ചു. ഞാൻ ഈ പറഞ്ഞു പറഞ്ഞ എല്ലാവരും ഉറക്കത്തിൽ കൊണ്ടെത്തിച്ചു കഴിഞ്ഞു. അതിന്റെ കാര്യമില്ല. അവിടെ എന്ത് സംഭവിക്കുന്നു ഉറക്കത്തിൽ? അടുത്ത് പറയുന്നു, ദേവസുപ്ത. ഇതിനെ രണ്ടിനെയും കൂടെ ബന്ധിപ്പിക്കുകയാണ്. ആരാണ് ഉറങ്ങുന്നവൻ? ഉറങ്ങുന്നതാരാണ്? ഒരു സംശയം വേണ്ട, ഈ ഉണർന്നിരിക്കുന്നവൻ തന്നെ ഉറങ്ങുന്നു. ഉണരുന്നവനെ ഉറങ്ങാൻ പറ്റും. ഉണർന്നിരിക്കുന്നവൻ ആരാണ്? ജീവൻ. ഉറങ്ങുന്നതോ അതും ജീവൻ തന്നെ. ഇവന് ഈ സത്സമ്പത്തി എന്നൊക്കെ പറയുന്നതോ, ആ സത്സമ്പത്തിയിൽ ഉറക്കമില്ല, ഉണർവുമില്ല.